السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، سهودر انغلي بشد قرآن لي ونامة الدياي ماي سورة الفاتحة لي وشديقر نمان نمال بديشو ورنادي الله سبحانه وتعالى يقول الله പ്രാർത്ഥനയിലാണ് സൂറത്തു അൽ ഫാത്തിഹ അവസാനിക്കുന്നത്. ഒരു മനുഷ്യന് ചോദിക്കാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിസ്കാരങ്ങളിലും നമ്മെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. എന്താണ് ഇഹ്ദിന എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞ ദർസിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വഴി കാണിക്കണമേ, ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണമേ, ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് കഴിഞ്ഞ ദർസിൽ നാം വിശദീകരിച്ചതാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന വാക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതു മാർഗത്തിലേക്കാണ് നാം വഴി തേടി അന്വേഷിക്കേണ്ടത് എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവെ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴി കാണിക്കണമേ. അസ്സിറാത്ത് എന്ന പദം, അതിന്റെ അർത്ഥം ഉലമാക്കൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ ത്വരീഖുൽ മസ്ലൂക്ക്, ജനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന വഴിക്കാണ് സിറാത്ത് എന്ന് പറയുക. അതല്ലെങ്കിൽ അസ്സബീലുൽ വാദിഹ്, വ്യക്തമായ അവ്യക്തതകളില്ലാത്ത യാതൊരു നിലക്കും തപ്പിത്തടയേണ്ടതില്ലാത്ത പാതക്കാണ് സിറാത്ത് എന്ന് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അറബിയിൽ വഴി, മാർഗം എന്നീ പദങ്ങൾക്ക് മറ്റു പദങ്ങളുണ്ട്. അതിന് അറബിയിൽ വേറെയും വാക്കുകളുണ്ട്. തരീഖ് എന്ന പദം വഴിക്ക് പറയുന്നതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സിറാത്ത് എന്നാണ് പറഞ്ഞത്. സിറാത്ത് എന്ന് പറഞ്ഞാൽ ആ വഴിയുടെ പ്രത്യേകത, ഹുവ തരീഖുൽ വാദിഹ്, അത് വ്യക്തമായ വഴിയായിരിക്കും. ആ വഴിയിൽ അവ്യക്തതയുണ്ടായിരിക്കുകയില്ല. ആ വഴിയിൽ തപ്പിത്തടയേണ്ട ആവശ്യമുണ്ടാവുകയില്ല. ആ വഴിയിൽ വെളിച്ചത്തിനോ അതല്ലെങ്കിൽ വ്യക്തതക്കോ കുറവുണ്ടായിരിക്കുകയില്ല. ഇത് സിറാത്ത് എന്ന പദത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. അപ്പോൾ അസ്സിറാത്തൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായ ഒരു പാതയിലേക്ക്, അവ്യക്തതകളില്ലാത്ത പ്രകാശപൂരിതമായ ഒരു വഴിയിലേക്ക് ഞങ്ങളെ അല്ലാഹുവെ നീ നയിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സിറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയ ഇസ്ലാമിന്റെ മാർഗമാണ്. ആ മാർഗം ഈ പദത്തിനോട് കൃത്യമായി യോജിക്കുന്നതാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വഴിയാണ്. ഇസ്ലാമാകട്ടെ ഇതുപോലെ തന്നെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതുപോലെ, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാഇ ലൈലുഹ കനഹരിഹ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് തീർത്തും പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്. ലൈലുഹ കനഹാരിഹ, അതിലെ രാത്രികൾ പകലുകൾ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അതിലെ രാത്രികൾ പകലുകൾ പോലെയാണ്. അത്രമാത്രം ഇരുട്ടില്ലാത്ത യാതൊരു നിലക്കും വഴി അവ്യക്തമായി പോകാത്ത പരിശുദ്ധമായ പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലാ യസീഖു അൻഹ ഇല്ല ഹാലിക്, തീർത്തും നശിച്ചുപോയവനല്ലാതെ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവെ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന് പറയുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് വ്യക്തമായ ഒരു മാർഗത്തിലേക്ക് നയിക്കണമേ എന്നാണ്. സഹോദരങ്ങളെ, ഇസ്ലാം വളരെ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള സിറാത്തുൽ മുസ്തഖീം വ്യക്തമാണ്. അത് വ്യക്തതയില്ലാത്ത കാര്യമല്ല. ചില ആളുകൾ പറയാറുണ്ട്, ഇവിടെ ദീനിന്റെ വിഷയങ്ങൾ പഠിക്കാൻ നോക്കിയാൽ 1000 അഭിപ്രായങ്ങളുണ്ട്. ഇന്ന സംഘടന ഇങ്ങനെ പറയുന്നു, ഇന്ന കൂട്ടർ ഇങ്ങനെ പറയുന്നു, മറ്റൊരു കക്ഷി അങ്ങനെ പറയുന്നു. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. എനിക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് സത്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ഇത് തെറ്റാണ്. ഇസ്ലാമിന്റെ പാത വ്യക്തമാണ്. ഇസ്ലാമിലെ മാർഗം വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അപ്രകാരമാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഴിയെക്കുറിച്ച് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ഈ പാതയിൽ അവ്യക്തത അനുഭവപ്പെടുന്നത്? അതിന്റെ കാരണം അവർ തന്നെ സ്വയം വരുത്തുന്ന കുറവുകളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ അവനത് നട്ടുച്ച വെയിലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, സൂര്യനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആളുകൾ അവനോട് പറയുക? നീ പോയി നിന്റെ കാഴ്ച ആദ്യം പരിശോധിക്കുക എന്നാണ് പറയുക. അവന്റെ കാഴ്ചക്കാണ് പ്രശ്നം, സൂര്യനല്ല പ്രശ്നമുള്ളത്. അതിന്റെ പ്രകാശത്തിനല്ല കുറവ് വന്നിരിക്കുന്നത്, അവന്റെ കാഴ്ചയാണ് അവന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഹൃദയത്തിൽ തിന്മകൾ നിറച്ചുവെച്ച്, തോന്നിവാസങ്ങൾ നിറച്ചുവെച്ച്, വൃത്തികേടുകൾ നിറച്ചുവെച്ച് ഹൃദയത്തെ മറയിട്ട് മൂടിയതിന് ശേഷം അജ്ഞതയുടെ, അറിവില്ലായ്മയുടെ, ദീനിനെക്കുറിച്ചുള്ള തനിച്ച അവഗണനയുടെ ഇരുട്ട് ഹൃദയത്തിൽ നിറച്ചുവെച്ചതിന് ശേഷം നമ്മൾ പറയാണ്, ദീൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇസ്ലാമിലെ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അവനെ വിളിച്ചു ചോദിക്കാണ്, മോനെ ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്, ഈമാൻ കാര്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ അവൻ അറിയില്ല. നിസ്കാരത്തിൽ നീ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് ചോദിച്ചാൽ അറിയില്ല, ഇതൊന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? എനിക്ക് ഇസ്ലാം ഒന്നും വ്യക്തമാവുന്നില്ല, എനിക്ക് ഇസ്ലാമിലെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഇതിൽ ആകെ അഭിപ്രായ വ്യത്യാസമാണ്. സഹോദര, നീ എന്താണ് പഠിച്ചത്? നീ ഈ മാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും കണ്ണു തുറന്നൊന്ന് നോക്കിയിട്ടുണ്ടോ? ദീനിന്റെ പാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നീ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ശ്രമവും നടത്താതെ, ഒരു പരിശ്രമവും തന്റെ ഭാഗത്തു നിന്ന് ചെയ്യാതെ കണ്ണ് അടച്ചു പിടിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, ഇസ്ലാമിന്റെ വഴി അല്ലെങ്കിൽ ദീനിന്റെ മാർഗം വളരെ പ്രയാസമുള്ളതാണ്, അതിൽ അങ്ങനെ അഭിപ്രായമുണ്ട്, ഇങ്ങനെ അഭിപ്രായമുണ്ട്, എന്നെ കൊണ്ട് ഇതൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറിപ്പോവുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ നിസ്കാരത്തിലും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വ്യക്തമായ ഒരു പാതയിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഈ വ്യക്തമായ മാർഗം പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാൽ ഹഖ്, സത്യം കണ്ടെത്തുക എന്നത് എളുപ്പമാണ്. ഒരു 5 രൂപയുടെ പേന വാങ്ങിക്കാൻ പോയാൽ എന്തെല്ലാം പരിശോധനകൾ ആളുകൾ നടത്തും? അതിന്റെ ടിപ്പ് എങ്ങനെയുണ്ട്? അതിന്റെ വിലക്കനുസരിച്ചാണോ? അതിന്റെ മഷി എങ്ങനെയുണ്ട്? അത് എഴുതാൻ സുഖമുണ്ടോ? ആളുകൾ കൂടുതൽ വാങ്ങിക്കുന്നതാണോ? എന്തെല്ലാം പരിശോധനകൾ! സഹോദര, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം, അതാണ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഫലമായി അള്ളാഹു നൽകുന്നത്. അവന്റെ മാർഗദർശനം സ്വീകരിച്ചതിന്റെ ഫലം ആകാശഭൂമികളെക്കാൾ വിലയുള്ള സ്വർഗമാണ്. അതിനുവേണ്ടി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നീ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? ഒന്നും മാറ്റിവെക്കാതെ, ഒരു പണിയും എടുക്കാതെ സ്വർഗം നേടിയെടുക്കാമെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ എത്ര വലിയ വിഡ്ഢിത്തരത്തിലാണ് നീ അകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പാഠം അതാണ്, ഇഹ്ദിന സ്സിറാത്ത്. സ്സിറാത്ത് എന്നാൽ അതിന്റെ അർത്ഥം വ്യക്തമായ പാത എന്നാണ്. ഇസ്ലാമിന്റെ പാത വ്യക്തമാണ്, പക്ഷെ പഠിക്കണമെന്ന് മാത്രം. പരിശ്രമിക്കണമെന്ന് മാത്രം, അത് കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. അതാണ് ഒന്നാമത് നാം ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവെ, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. നേരായ മാർഗം എന്നാണ് പറഞ്ഞത്, നേരായ മാർഗങ്ങൾ എന്നല്ല. അതൊരു ഏക വചന പദമാണ്, ബഹുവചനമല്ല. സിറാത്ത് എന്നത് ഏകവചനമാണ്. അപ്പൊ ഒരു പാത മാത്രമേ നേരായ വഴിയായുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന മാർഗം ഒരൊറ്റ മാർഗമാണ്. ഉലമാക്കൾ പറയാറുള്ളതുപോലെ, അൽഹഖ് വാഹിദുൻ ലാ യതഅദ്ദദ്, സത്യം ഒരൊറ്റ വഴിയിൽ മാത്രമാണ്, അത് ഒന്നിലധികം വഴികളിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പൊ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ടാമത്തെ പാഠം ഇതാണ്, ഈ മാർഗം അള്ളാഹുവിന് തൃപ്തികരമായ ശരിയുടെ വഴി അത് ഒരൊറ്റ വഴി മാത്രമാണ്. രണ്ടു വഴിയില്ല, മൂന്ന് വഴിയില്ല, പത്ത് വഴികളില്ല, ആയിരം മാർഗങ്ങളില്ല. ഈ കാലഘട്ടത്തിൽ ആളുകളിൽ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നിങ്ങൾ ഏത് വഴിയിൽ പോയാലും വേണ്ടില്ല, എല്ലാ അള്ളാഹുക്കും വേണ്ടിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അങ്ങനെയില്ല, അള്ളാഹുവിന് തൃപ്തികരമായ മാർഗം ഒരൊറ്റ വഴി മാത്രമാണ്, അതിനപ്പുറത്തേക്ക് വേറെ വഴിയില്ല, അതിനപ്പുറത്തേക്ക് വേറെ മാർഗങ്ങളില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു ഖത്ത ഖത്തൻ വ ഖത്ത അൻ യമീനിഹി വ അൻ ശിമാലിഹി ഖുതൂതൻ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരുഭൂമിയിൽ മണ്ണിൽ ഒരു വര വരച്ചു, നേരെ ഒരു വര വരച്ചു. അതിനുശേഷം അതിന്റെ വലതും ഇടതും ഭാഗങ്ങളിലേക്കായി കുറുകെ ചില വരകൾ വരച്ചു. ആദ്യം നേരെ ഒരു വര വരച്ചു, പിന്നെ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ചില വരകൾ, നേരെയുള്ള വര കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സിറാത്തുല്ലാഹ്, ഇതാകുന്നു നേരായ മാർഗം, ഇതാകുന്നു സിറാത്തുൽ മുസ്തഖീം, ഒരൊറ്റ വര. അതിനുശേഷം ചുറ്റും വരച്ചു വച്ചിരിക്കുന്ന വളവുള്ള വരകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കുന്ന പുത്തൻ വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ഷൈത്താനുൻ യദ്ഉ ഇലൈഹി, ഈ ഓരോ വഴികളുടെയും തുടക്കത്തിലായി അതിലേക്ക് ക്ഷണിക്കാൻ ഓരോ ഷൈത്താൻമാരിരിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരൊറ്റ വഴിയാണ് സത്യത്തിന്റെ വഴി, അതിനപ്പുറത്തും ഇപ്പുറത്തും കാണപ്പെടുന്ന വഴികൾ ദലാലത്തിന്റെ മാർഗങ്ങളാണ്. ശരിയിലേക്കല്ല, തെറ്റിലേക്ക് എത്തിക്കുന്ന, നരകത്തിലേക്ക് എത്തിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന വഴികളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സിറാത്തുൽ മുസ്തഖീം എന്നത് ഒരൊറ്റ വഴിയാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകളും അല്ലെ, ഏത് വഴി സ്വീകരിച്ചാലും അള്ളാഹുവിലേക്ക് തന്നെയാണ് എത്തുക എന്നാ പറയാറുള്ളത്. അവർ പറയും, സമുദ്രം കണ്ടിട്ടില്ലേ നിങ്ങൾ, ആ സമുദ്രത്തിലേക്ക് പലയിടങ്ങളിൽ നിന്നായി ഓടി വരുന്ന, പലയിടങ്ങളിൽ നിന്നായി ഒഴുകി വരുന്ന നദികൾ കണ്ടിട്ടില്ലേ, എല്ലാ നദികളും സമുദ്രത്തിലേക്ക് തന്നെയാണ് ഒഴുകിയെത്തുന്നത് എന്നതുപോലെ എല്ലാ മാർഗങ്ങളും അള്ളാഹുവിലേക്കാണ് എത്തിക്കുന്നത്. തനിച്ച് പിഴച്ച വാദമാണത്, തീർത്തും ശരിയല്ലാത്ത വാദമാണത്. അള്ളാഹുവിന്റെ മാർഗം ഒരൊറ്റ വഴി മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ഇതാ ഈ മാർഗം, വിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്നിരിക്കുന്ന ഈ വഴി അതാകുന്നു നേരായ വഴി, അതാകുന്നു സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഊ, ആ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം, ഇതാകുന്നു നേരായ എന്നിലേക്ക് എത്തിക്കുന്ന വഴി, ഈ വഴിക്ക് അപ്പുറത്ത് വേറെ ഒരു മാർഗമില്ല. അപ്പോൾ സഹോദരങ്ങളെ, രണ്ടാമത് പഠിക്കേണ്ട പാഠം അതാണ്. ഒന്നാമത്തേത്, ഇസ്ലാമിന്റെ മാർഗം വളരെ വ്യക്തമാണ്. രണ്ടാമത്തേത്, ഇസ്ലാമിന്റെ മാർഗം ഒരൊറ്റ വഴിയാണ്, ഒന്നിൽ കൂടുതൽ വഴിയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടന്ന് പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ ഇഹ്ദ വസബ്ഈന മില്ല, യഹൂദന്മാർ എഴുപത്തിയൊന്ന് കക്ഷികളായി ഭിന്നിച്ചു. ഇഫ്തറഖത്തിൻ നസാറ അലാ ഇസ്നതൈനി വസബ്ഈന മില്ല, നസറാനികൾ എഴുപത്തിരണ്ട് കക്ഷികളായി ഭിന്നിച്ചു.
وستفترق أمتي على 73 ملة يند أمتي 73 കക്ഷികളായി ഭിന്നിക്കും كلهم في النار അവരെല്ലാം നരകത്തിലാണ് إلا واحدة ഒരൊറ്റ കക്ഷി ഒഴികെ നോക്കൂ നിങ്ങൾ ഹഖിന്റെ മാർഗം ഒരൊറ്റ മാർഗ്ഗമാണ് ഒരൊറ്റ വഴിയാണ് രണ്ട് വഴിയില്ല 73 വഴികളിലേക്ക് മുസ്ലിം ഉമ്മത്ത് പിടിച്ചു പോകും എന്ന് അറിയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖിന്റെ വഴി ഒരൊറ്റ വഴി മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇല്ല ഒരൊറ്റ മാർഗം ഒഴികെ കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ ആ വടികളെല്ലാം 73 കക്ഷികളും നരകത്തിലാണ് ഇല്ല വാഹിദ ഒരൊറ്റ കക്ഷി ഒഴികെ അപ്പൊ 72 കക്ഷികളും നരകത്തിലാണ് അതിൽ നിന്ന് ഒരൊറ്റൊന്നൊഴിച്ചു നിർത്തിയാൽ അതുകൊണ്ട് സഹോദരങ്ങളെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് ഹഖിന്റെ വടി ഒരൊറ്റ വടിയുള്ളൂ അത് ഏതെങ്കിലും ആയിരിക്കൊള്ളട്ടെ ഞാൻ ഏതെങ്കിലും ഒരു മാർഗത്തിൽ അങ്ങ് നിന്നാ മതിയല്ലോ അങ്ങനെ നിസ്കരിച്ചാൽ മതിയല്ലോ നോമ്പോക്കുണ്ടല്ലോ എന്ന് ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല ദീനിന്റെ ശരിയായ മാർഗത്തിൽ തന്നെയാണോ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വടിയിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സഹോദരങ്ങളെ ഈ രണ്ട് കാര്യങ്ങൾ സിറാത്ത് എന്ന പദത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ഒന്ന് ഇസ്ലാമിന്റെ വടി വളരെ വ്യക്തതയുള്ളതാണ് രണ്ട് ഇസ്ലാമിന്റെ മാർഗം അതിലെ ഹക്കായ വടി സത്യത്തിന്റെ വടി ഒരൊറ്റെന്ന് മാത്രമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ് അവന്റെ ദീന് ഇസ്ലാം മാത്രമാണ് അവനിലേക്ക് എത്തിക്കുന്ന മാർഗം സിറാത്തുൽ മുസ്തഖീം ഒരൊറ്റ മാർഗം മാത്രമാണ് അത് ഒന്നിലധികം മാർഗങ്ങളില്ല അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കുൻ വാഹിദൻ ലി വാഹിദിൻ നീ വാഹിദായ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവൻ അവനിലേക്ക് എത്തിക്കുന്ന ഏകമായ ഒറ്റയായ മാർഗത്തിൽ നിലകൊള്ളുക എന്ന് ചില പണ്ഡിതന്മാർ അവർ ഉപദേശിച്ചതായി കാണാം അപ്പൊ വഴി ഒറ്റന്നാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം സിറാത്തുൽ മുസ്തഖീം ഈ രണ്ട് പാഠങ്ങൾ നമ്മൾ ഈ വാക്കിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ സിറാത്തിലേക്ക് അള്ളാഹുവെ നീ ഞങ്ങളെ നയിക്കണം സിറാത്ത് എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായി ആ സിറാത്തിന് ആ മാർഗത്തിന് അള്ളാഹു ഒരു വിശേഷണം നൽകുകയാണ് ആ മാർഗം മുസ്തഖീമാൻ എന്താണ് മുസ്തഖീം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു നേരായ മാർഗം അത് നേരെയുള്ള വടിയാണ് വളവുകളില്ലാത്ത മാർഗമാണ് കൃത്യതയുള്ള വടിയാണ് അതിൽ ചരിവുകളോ അതല്ലെങ്കിൽ വളവുകളോ അതല്ലെങ്കിൽ മയപ്പെടുത്തലോ അതല്ലെങ്കിൽ മാറ്റിത്തിരുത്തലോ ഒന്നുമില്ല എന്താണോ അള്ളാഹു പറഞ്ഞത് ആ പറഞ്ഞ വടിയിൽ നേരെ നിലകൊള്ളുക അതാണ് ഇസ്ലാമിന്റെ മാർഗത്തിന്റെ പ്രത്യേകത എന്താ നേരെയുള്ള വരയുടെ പ്രത്യേകത ഒരു രണ്ട് ഒരു പേപ്പറിൽ നമ്മൾ രണ്ട് കുത്ത് വരച്ചു വെച്ചു എന്നായിരിക്കാം ആ രണ്ട് കുത്തുകൾക്കിടയിൽ ഏറ്റവും എളുപ്പത്തിൽ വരക്കാൻ കഴിയുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വര ഏതായിരിക്കും നേരെയുള്ള വരയായിരിക്കും ഒരു വര എത്രമാത്രം നേരെയാകുന്നു അത്രമാത്രം ആ വടിയുടെ എളുപ്പം കൂടും ആ വടി ദൂരം കുറയും അള്ളാഹുവിന്റെ സിറാത്ത് മുസ്തഖീമാണ് നേരായ വടിയാണ് അതിൽ വളവില്ല അള്ളാഹു പഠിപ്പിച്ചെന്ന മാർഗം അവനിലേക്ക് എളുപ്പത്തിൽ നമ്മെ എത്തിക്കുന്ന മാർഗമാണ് ആ മാർഗത്തിൽ വളവുകളില്ല ആ മാർഗത്തിൽ ചരിവുകളില്ല ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ നിങ്ങളെ നാം വസതായ ഉമ്മത്താക്കിയിരിക്കുന്നു മധ്യമ സമൂഹം അതിരു കവിയാനുള്ള അലസത കാണിക്കാനുള്ള അല്ലെ ദീനിന്റെ കാര്യത്തിൽ രണ്ട് നിലക്ക് ഒരു മനുഷ്യൻ പഴച്ചു പോകാം ഉദാഹരണത്തിന് നിസ്കാരം എടുക്കുക ഒന്നല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കിയിട്ട് പഴച്ചു പോകും അതല്ലെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നിസ്കാരം കൂടുതൽ ഉണ്ടാക്കിയിട്ടും പഴച്ചു പോകും നിസ്കാരം കൂടിയിട്ട് പഴച്ചു പോകും ഇല്ലെങ്കിൽ നിസ്കാരം കുറഞ്ഞിട്ട് പഴച്ചു പോകും നിസ്കാരം കൂടാന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഒരാൾ സുബീ നിസ്കാരം പറയാൻ നബി അത് രണ്ടറക്കായത്തെ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാനൊരു നാലിറക്കായത്ത് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താ അവനെ കൂട്ടി കാര്യത്തിൽ റസൂലുള്ള പഠിപ്പിച്ചെന്നത് വർദ്ധിപ്പിച്ചു, അതിൽ നേരെ നിലകൊണ്ടില്ല, അതിൽ കൂടുതൽ ഉണ്ടാക്കി. ഒരാൾ നിസ്കരിക്കുന്നില്ലെങ്കിലോ അവൻ അതിൽ കുറവ് വരുത്തി. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഇബാദത്തുകളും സ്വഭാവവും വിശ്വാസവും എല്ലാം ഇതുപോലെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മധ്യമമായ നിലപാടിലാണ് നമ്മെ വിട്ടേച്ചു പോയിരിക്കുന്നത്. ലദീനുകൾക്കിടയിൽ നസറാനികളുടെയും യഹൂദരുടെയും ദീന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇൻഷാ അള്ളാ ഇനിയുള്ള ആയത്തുകളിൽ ചില വിശദീകരണത്തിൽ അത് മനസ്സിലാവും. ഇസ്ലാമിന്റെ മാർഗം നേരെ മധ്യമമായ മാർഗമാണ്. അതിൽ വർധനവോ അതല്ലെങ്കിൽ കുറവോ വേണ്ടതില്ല. അതിലെന്താണോ പറഞ്ഞ അങ്ങനെ നിന്നാ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഫസ്തഖീം കമാ ഉമർത്, അള്ളാഹുവിന്റെ റസൂലെ ഫസ്തഖീം കമാ ഉമർത്, നിന്നോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ മാർഗത്തിൽ അവിടെ നിൽക്കുക. അതിൽ കൂട്ടാനോ കുറക്കാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരാൾ ഒരു വസീയത്ത് ചോദിച്ചുകൊണ്ട് വന്നു. യാ റസൂലല്ലാഹ് ഖുല്ലി ഖൗലൻ ഫിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊരു വാക്ക് താങ്കൾ പറഞ്ഞു തരണം. ആ വാക്ക് അതിനെക്കുറിച്ച് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു പരിപൂർണമായ ഉപദേശം എനിക്ക് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹി തുമ്മ ഇസ്തഖിം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക, പിന്നീട് ഇസ്ലാമിന്റെ മാർഗത്തിൽ നേരെ നിൽക്കുക. അങ്ങോട്ട് വളയം വേണ്ട, ഇങ്ങോട്ട് ചെരിയും വേണ്ട, വലത്തോട്ടോ ഇടത്തോട്ടോ പോകേണ്ടതില്ല. സഹാബികൾ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരെ കണ്ടാൽ അവരോട് പറയുമായിരുന്നു, ഇസ്തഖീമു, നിങ്ങൾ നേരെ നിലകൊള്ളുക, വലാ തബ്തദിഉ, നിങ്ങൾ ദീനിൽ പുതിയതൊന്നും ഉണ്ടാക്കരുത്, എന്താണോ ഇസ്ലാമിൽ വന്നിട്ടുള്ളത് അവിടെ നിലകൊള്ളുക, അതിലപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ തിരിഞ്ഞു പോകാൻ പാടില്ല. സ്വറാത്തുൽ മുസ്തഖീം എന്ന ഈ രണ്ടു പദത്തിൽ നിന്ന് മൂന്ന് പാഠം നമ്മൾ പഠിച്ചു. ഒന്ന്, ഇസ്ലാമിന്റെ വഴി വളരെ വ്യക്തതയുള്ളതാണ്. രണ്ട്, ഇസ്ലാമിന്റെ മാർഗം ഒരൊറ്റ മാർഗമാണ്, രണ്ട് മാർഗമല്ല. മൂന്ന്, ഇസ്ലാമിന്റെ മാർഗം നേരായ മാർഗമാണ്, അത് വലത്തോട്ടോ ഇടത്തോട്ടോ ചെരിഞ്ഞു പോകേണ്ട രൂപത്തിൽ അല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മൂന്ന് പാഠങ്ങളും സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നാം കുത്തിവെക്കേണ്ടതാണ്. ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അവ്യക്തത ഉണ്ടാക്കാൻ പാടില്ല. ദീനിന്റെ കാര്യത്തിൽ ഒന്നിലധികം മാർഗങ്ങൾ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതല്ലാത്ത മാർഗങ്ങൾ ഉണ്ടാക്കുകയോ അള്ളാഹു പഠിപ്പിച്ചത് ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഈ മാർഗത്തിലേക്ക്, സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ എത്തിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന, അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കപ്പെടാൻ അതിന് അനുയോജ്യമായ രൂപത്തിലുള്ള പ്രവർത്തനം കൂടി നമ്മൾ ചെയ്യണം. അല്ലെ, ഒരാൾ അള്ളാഹുവിനോട് രാവിലെയും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കാൻ, അള്ളാഹു എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് അവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലോ? ഒരാൾ രാവിലെ മുതൽ രാത്രി വരെ പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു എന്നെ നീ ധനികനാക്കണേ, എന്നെ ധനികനാക്കണേ, അയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഒരു പണിയും എടുക്കുന്നില്ല, ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒരു കച്ചവടവും ചെയ്യുന്നില്ല, സമ്പത്തുണ്ടാക്കാൻ വേണ്ട ഒരു മാർഗവും അയാൾ ചെയ്യുന്നില്ല, അല്ല പ്രാർത്ഥന കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം ആ മാർഗത്തിലേക്ക് എത്താനുള്ള പണിയെടുക്കണം, ആ മാർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ശരി സഹോദരങ്ങളെ, എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന ഈ ആയത്തിൽ പറയപ്പെട്ട നേരായ മാർഗം? അതാണ് അതിന്റെ അർത്ഥം. നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണല്ലോ നമ്മൾ തർജ്ജമകളിൽ വിശുദ്ധ ഖുർആനിന്റെ ആശയ വിവർത്തനങ്ങളിൽ നമ്മൾ വായിക്കാറുള്ളതിന്റെ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. എന്താണ് ഈ നേരായ മാർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞു, നേരായ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ദീനാണ്. സഹാബിയായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഹുവൽ ഇസ്ലാം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്, വേറൊരു മാർഗവുമല്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഇസ്ലാമാണ്. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നിന്നെ സമർപ്പിക്കുക, റസൂലുള്ളാനെ അനുസരിക്കുക, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. ഇതാണ് ഈ മൂന്ന് കാര്യമാണ് ഇസ്ലാമിലുള്ളത്. അള്ളാഹനെ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. ഇതാണ് മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, റസൂലുള്ളാഹിയെ പൂർണ്ണമായി അനുസരിക്കുക, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അങ്ങനെ ഈ മൂന്ന് കാര്യം ഒരാൾ ചെയ്താൽ അവൻ മുസ്ലിമായി. ഈ പറഞ്ഞ ഇസ്ലാമാണ് സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഹുവ ദീനുല്ലാഹില്ലദി ലാ ഇജാജ ഫീഹ്, യാതൊരു വളവുകളുമില്ലാത്ത അള്ളാഹുവിന്റെ ദീനാണ് സ്വറാത്തുൽ മുസ്തഖീം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം. അള്ളാഹുവിന്റെ ദീനായ സ്വറാത്തുൽ മുസ്തഖീം, ഈ പറഞ്ഞ സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമാണ്. ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഏക ദീനാണ്. ഈ ദീനല്ലാതെ വേറൊരു ദീൻ അള്ളാഹു സ്വീകരിക്കില്ല. പരലോകത്ത് ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു ദീനും അയാൾ സ്വീകരിച്ചതുകൊണ്ട് കാര്യമല്ല. ഒരാൾ ഹിന്ദുമതം സ്വീകരിച്ചതുകൊണ്ടോ നസറാനി ആയതുകൊണ്ടോ യഹൂദനായതുകൊണ്ടോ മറ്റേത് മതം സ്വീകരിച്ചതുകൊണ്ടോ കാര്യമില്ല. സ്വർഗത്തിൽ പോകണമോ മുസ്ലിമാകണം. സ്വർഗം ഇസ്ലാം സ്വീകരിച്ചവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. അള്ളാഹു പറയുന്നു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു ഫഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാമല്ലാത്ത മറ്റൊരു മാർഗം അന്വേഷിച്ചാൽ അള്ളാഹു അത് അവനിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് ഇതാ ദീനായി ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, വേറൊരു ദീനും സ്വീകരിക്കൂല. അപ്പോൾ സഹോദരങ്ങളെ, സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരഭിപ്രായം അതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാമാണ് എന്നതാണ്. മറ്റൊരഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്, വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം. അതാണ് സ്വറാത്തുൽ മുസ്തഖീം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഈ പറഞ്ഞ സഹാബികൾക്ക് അഭിപ്രായമുണ്ട്. അവർ പറഞ്ഞു, അസ്സറാത്തുൽ മുസ്തഖീം ഹുവ കിതാബുല്ലാഹ്. സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബാണ്. ആ അഭിപ്രായം മുഫസ്സിറുകളിൽ പലർക്കുമുണ്ട്. വിശുദ്ധ ഖുർആൻ അതാണ് സ്വറാത്തുൽ മുസ്തഖീം എന്ന ഈ അഭിപ്രായം തെറ്റായ അഭിപ്രായമല്ല, അതും സ്വീകാര്യമാണ്. കാരണം ഖുർആൻ അത് ക്ഷണിക്കുന്നത് ഏതിലേക്കാണ്? ഇസ്ലാമിലേക്കാണ്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഈ അഭിപ്രായം, രണ്ട് അഭിപ്രായവും യഥാർത്ഥത്തിൽ ഒരേ ഫലം തന്നെയാണ് നൽകുക. ഒരാൾ ഇസ്ലാമാണ് സ്വറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ എന്ത് കാര്യം പഠിക്കണമെങ്കിലും അതിന്റെ ആദ്യത്തെ അടിസ്ഥാനം ഏതാ? ഖുർആനാണ്. ഖുർആനിലേക്ക് പോകണം. ഇനി ഒരാൾ സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന് പറഞ്ഞാലോ, ഖുർആനിൽ പോയാൽ കാണുന്നത് എന്താണ്? ഇസ്ലാം സ്വീകരിക്കണമെന്നാണ്. അപ്പൊ അതാണെങ്കിലും രണ്ടാണെങ്കിലും പരസ്പര പൂരകങ്ങളായ അഭിപ്രായങ്ങളാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം പറഞ്ഞതായി കാണാം, ളമിന അല്ലാഹു തആല ലിമൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി അല്ല യദില്ല ഫിദ്ദുനിയ ولا يشقى في الاخره. الله سبحانه وتعالى قران പാരായണം ചെയ്യുകയും അതിലുള്ളത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ മനോഹരമായ വാക്കാണ് ഇത്. ഇബ്നു അബ്ബാസ് പറയാൻ, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയും അതിലുള്ളത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അയാൾ ദുനിയാവിൽ വഴിതെറ്റുകയില്ല എന്നും പരലോകത്തിൽ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയില്ല എന്നും അള്ളാഹു ഉറപ്പു നൽകിയിരിക്കുന്നു. അള്ളാഹിന്റെ ഉറപ്പാണത്. ഒരാൾ ഖുർആൻ വായിക്കുക, അതിലുള്ളത് എന്താണോ അത് പിൻപറ്റുക. അങ്ങനെ ഒരാൾ ജീവിച്ചാൽ അവൻ ദുനിയാവിൽ വഴിപിഴക്കില്ല, പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽ ഉൾപ്പെടില്ല. ആരാണത് ഉറപ്പു നൽകിയിരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പൊ സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട ഖുർആനാണ് എന്ന അഭിപ്രായം സഹാബിമാരിൽ ചിലർക്കുണ്ട്. മൂന്നാമതൊരു അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ പരസ്പര പൂരകമായ അഭിപ്രായമാണ്. ചില ആളുകൾ പറഞ്ഞു അബുൽ ആലി റഹിമഹുള്ള അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലെ സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബാഹു മിൻ ബഅദിഹി അബൂബക്കറിൻ വഉമർ. സ്വറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ രണ്ട് സഹാബിമാരായ അവിടുത്തെ വലത്തുമടുത്തും നിന്നിരുന്ന അവിടുത്തെ ഏറ്റവും അടുത്ത അനുചരന്മാരായ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ്. ഈ അഭിപ്രായം അബുൽ ആലി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ചിന്തിച്ചു നോക്കൂ, ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വാക്കുകൾ എടുത്താൽ അതിൽ ഖുർആനിലേക്ക് മടങ്ങാനുള്ള കൽപ്പനകൾ കാണാം, ഖുർആൻ പാരായണം ചെയ്യാനുള്ള കൽപ്പനകൾ കാണാം, ഇസ്ലാം പിൻപറ്റാനുള്ള കൽപ്പനകൾ കാണാം. അബൂബക്കറിന്റെയും ഉമറിന്റെയും വാക്കുകൾ പരിശോധിച്ചാലും അതുപോലെ തന്നെ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്ന അഭിപ്രായമുണ്ട്, ഇസ്ലാമാണെന്ന അഭിപ്രായമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാർഗമാണ് എന്ന അഭിപ്രായവുമുണ്ട്, സഹാബത്തിന്റെ മാർഗം അതാണ് എന്ന അഭിപ്രായവുമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയ അന്തിമ വസീയത്തുകളിൽ ഒന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചാൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് സ്വറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് മനസ്സിലാകാതെ വരിക. അങ്ങനെ അഭിപ്രായ വ്യത്യാസം കണ്ടാൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാ അർറാഷിദീൻ അൽമഹ്ദിയീൻ, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്റെയും ഖുലഫാ ഉർറാഷിദീങ്ങളുടെയും ചര്യയെ മുറുകെ പിടിക്കുക. എന്റെയും ഖുലഫാ ഉർറാഷിദീങ്ങളുടെയും മാർഗം എന്താണ്? അതിനെ മുറുകെ പിടിക്കുക. എന്റെ മാർഗം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. ഖുലഫാ ഉർറാഷിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരാണ് ഖുലഫാ ഉർറാഷിദീങ്ങൾ. ഈ ഖുലഫാകളുടെ മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതായി കാണാം. അപ്പോൾ ഈ മൂന്ന് അഭിപ്രായങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഖുർആൻ, ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സ്വഹാബികളും, ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം പരസ്പര പൂരകങ്ങളായ അഭിപ്രായങ്ങളാണ്. സഹോദരങ്ങളെ, സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ എന്ന നമ്മുടെ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം, മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം. മുൻപ് നാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നു പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ, നിനക്കു മാത്രം നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ എന്ന് ഒരു അടിമ പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമക്ക് മറുപടിയായി പറയുന്ന വാക്കെന്താണ്? ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. വലി അബ്ദി മാ സഅൽ, എന്റെ അടിമ അവൻ എന്താണോ ചോദിക്കുന്നത് അത് അവനുണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കൂ. അല്ല, നമ്മളെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുന്ന സന്ദർഭത്തിൽ, നമുക്ക് ഉത്തരം നൽകാൻ അള്ളാഹു ഇതാ വാഗ്ദാനം നൽകി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും സ്വറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ, ആ മാർഗത്തിലേക്ക് വഴി നയിക്കുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള ഈ ദുആ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രത്യേകിച്ച് വലാലത്തുകൾ, വഴികേടുകൾ, തിന്മയുടെ മാർഗങ്ങൾ വ്യാപകമായി നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റിലേക്ക് പോകാൻ എല്ലാ നിലക്കും സൗകര്യങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ സ്വറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അധികരിപ്പിക്കേണ്ട സന്ദർഭമാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹു അവന്റെ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ദാസന്മാർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വഹദ അല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.